ഒരു മുന്നറിയിപ്പ് നിരസിച്ചത്. വില്യം മില്ലറും കൂട്ടുകാരും ക്രിസ്തുവിൻ്റെ രണ്ടാം വരവിൻ്റെ ഉപദേശം പ്രസംഗിച്ചത് ജനങ്ങളെ ന്യായവിധിക്ക് വേണ്ടി ഒരുക്കുക എന്ന ഏക ലക്ഷ്യത്തിലായിരുന്നു. മതബോധകരെ സഭയുടെ യഥാർത്ഥ പ്രത്യാശയിലേക്ക് ഉണർത്തുകയും ആഴത്തിലുള്ള ക്രിസ്തീയ അനുഭവത്തിൻ്റെ ആവശ്യകത അവർക്കാവശ്യമെന്ന് ഗ്രഹിപ്പിക്കുകയും ചെയ്യുവാനും മാനസാന്തരപ്പെടാത്തവർ പെട്ടെന്ന് അനുതപിച്ച് ദൈവത്തിങ്കിലേക്ക് മനം തിരുവാനും അവർ പ്രവർത്തിച്ചു. മതവിഭാഗങ്ങളിലേക്ക് മനുഷ്യരെ തിരിച്ചുവിടാൻ അവർ ശ്രമിച്ചില്ല. സഭാവിഭാഗങ്ങളിലും സംഘടനാ ശിക്ഷണങ്ങളിലും ഇടപെടാതെ സകലരുടെ ഇടയിലും അവർ ജോലി ചെയ്തു. മില്ലർ പ്രസ്താവിച്ചു, എൻ്റെ എല്ലാ പ്രയത്നങ്ങളിലും നിലവിലുള്ള സഭാവിഭാഗങ്ങളിൽ നിന്നും വ്യത്യസ്തമായ ഒന്ന് രൂപീകരിക്കാനോ ഒന്നിൽ നിന്ന് മറ്റൊന്നിൻ്റെ മുതലെടുക്കാനോ ശ്രമിച്ചില്ല. എല്ലാവരുടെയും നന്മ മാത്രം ഞാൻ ആഗ്രഹിച്ചു. ക്രിസ്തുവിൻ്റെ പുനരാഗമനത്തിൽ എല്ലാ ക്രിസ്ത്യാനികളും സന്തുഷ്ടരാണെന്നുള്ള നിഗമനത്തിൽ ഞാൻ കാണുന്നതുപോലെ കാണാത്തവരും ഈ ഉപദേശം സ്വീകരിക്കുന്നവരെക്കാൾ ഒട്ടും കുറയാതെ സ്നേഹിക്കുന്നവരുമാകയാൽ പ്രത്യേക മീറ്റിങ്ങുകളുടെ ആവശ്യം ഞാൻ കാണുന്നില്ല. ദൈവത്തിന് വേണ്ടി ആത്മാക്കളെ മാനസാന്തരപ്പെടുത്തി വരുവാനുള്ള ന്യായവിധിയെക്കുറിച്ച് ലോകത്തെ അറിയിക്കുകയും അവരുടെ ഹൃദയങ്ങളെ ഒരുക്കി അവരുടെ ദൈവത്തെ സമാധാനത്തിൽ കണ്ടുമുട്ടാൻ സഹായിക്കുകയും ചെയ്യുക എന്നുള്ളതായിരുന്നു എൻ്റെ ലക്ഷ്യം. എൻ്റെ പ്രവർത്തനത്തിൽ മാനസാന്തരപ്പെട്ടവരിലധികവും നിലവിലുള്ള പല സഭകളിൽ ചേർന്നു. അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം ഒരു സമയത്തേക്ക് മാത്രം സഭയുടെ വളർച്ചയ്ക്ക് അനുകൂലമായിരുന്നു. എന്നാൽ ശുശ്രൂഷകന്മാരും സഭാ നേതാക്കന്മാരും പുനരാഗമന ഉപദേശത്തിനെതിരായി പ്രതികരിക്കുകയും ആ വിഷയത്തെക്കുറിച്ചുള്ള ഉണർവിനെ ഇല്ലാതാക്കാൻ പ്രസംഗപീഠങ്ങളിൽ നിന്നും എതിർക്കുകയും പുനരാഗമന പ്രസംഗം ശ്രവിക്കാതിരിക്കാൻ തങ്ങളുടെ അംഗങ്ങളെ നിരുത്സാഹപ്പെടുത്തുകയും ചെയ്തു. സഭയുടെ സാമൂഹിക സമ്മേളനത്തിൽ തങ്ങളുടെ പ്രത്യാശയെക്കുറിച്ച് സംസാരിക്കാൻ പാടില്ലായിരുന്നു. അങ്ങനെ വിശ്വാസികൾ വലിയ പരിശോധനയിലും സംഭ്രാന്തിയിലുമായി. അവർ തങ്ങളുടെ സഭയെ സ്നേഹിച്ചിരുന്നതുകൊണ്ട് അവരിൽ നിന്നും വേർപെട്ടു നിൽക്കാൻ വൈമനസ്യവുമായിരുന്നു. എന്നാൽ ദൈവവചനത്തിൻ്റെ സാക്ഷ്യത്തെ നിരോധിക്കുകയും അവർക്ക് പ്രവചനത്തെ പരിശോധിക്കുവാനുള്ള അവകാശത്തെ വിലക്കുകയും ചെയ്യുകയാൽ അവർ ദൈവത്തോട് കൂറുള്ളവരായി സ്വയം സമർപ്പിക്കുന്നത് നിരസിക്കുന്നുവെന്ന് അവർ കരുതി. സത്യത്തിൻ്റെ തൂണും ഉറപ്പുമായ ദൈവവചന സാക്ഷ്യം ബഹിഷ്കരിക്കുന്നവരെ ക്രിസ്തുവിൻ്റെ സഭയായി പരിഗണിക്കാവുന്നതല്ല. അതിനാൽ അവർ തങ്ങളുടെ പൂർവ്വബന്ധം വിച്ഛേദിക്കുന്നത് ന്യായമാണെന്ന് കരുതി. 1844 വേനൽക്കാലത്ത് 50,000 പേർ തങ്ങളുടെ സഭകൾ വിട്ടു. ഈ സമയത്ത് അമേരിക്കൻ ഐക്യനാടുകളിലെ മിക്ക സഭകളിലും വ്യക്തമായ വ്യതിയാനം ദൃശ്യമായിരുന്നു. അനേക വർഷമായി ക്രമേണയും വർദ്ധമാനമായും ലോകപരിചയങ്ങളോടും ആചാരങ്ങളോടും ഇണങ്ങിച്ചേരുകയും അതിനനുസരണമായി യഥാർത്ഥ ആത്മീയ ജീവിതത്തിൽ അധപ്പതനവുമുണ്ടായി. എന്നാൽ ആ വർഷത്തിൽ ആ രാജ്യത്തുള്ള മിക്കവാറും എല്ലാ സഭകളിലും പെട്ടെന്നുള്ള ആത്മീയ അധപ്പതനത്തിൻ്റെ തെളിവുകൾ ഉണ്ടായിരുന്നു. അതിൻ്റെ കാരണം എന്തെന്ന് പറയുവാൻ ആർക്കും കഴിഞ്ഞില്ല. എങ്കിലും ഈ വസ്തുത പ്രസംഗവേദികളിലും പ്രസിദ്ധീകരണങ്ങളിലും അതിനെ വിശദമായി പരാമർശിക്കുകയുണ്ടായി. ഫിലഡൽഫിയയിലെ പ്രധാന സഭകളിലൊന്നായ പ്രസ്ബിറ്റേറിയൻ സഭയുടെ ഒരു യോഗത്തിൽ ഒരു കമൻ്ററിയുടെ കർത്താവായ മിസ്റ്റർ ബാണിസ് ഇങ്ങനെ പ്രസ്താവിച്ചിരിക്കുന്നു, 20 ഞാനൊരു ശുശ്രൂഷകനായിരുന്നിട്ട് കഴിഞ്ഞ 27 ശുശ്രൂഷ വരെ സഭയിലേക്ക് ജനങ്ങൾ ഏറ്റക്കുറച്ചിൽ കൂടാതെ സംബന്ധിച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ ഉണർവോ മാനസാന്തരമോ മതബോധകരിൽ ദൃശ്യമായ കൃപയുടെ വളർച്ചയോ തങ്ങളുടെ ആത്മാക്കളുടെ രക്ഷയെക്കുറിച്ച് സംസാരിക്കാനും പഠിക്കാനും ആരും വരികയോ ചെയ്യുന്നില്ല. വ്യവസായ വർധനവിലും നിർമ്മാണത്തിലും വാണിജ്യത്തിലുമുള്ള അഭിവൃദ്ധിയുടെ പ്രേരണയാൽ ലൗകികത്വം വർദ്ധിച്ചിരിക്കുന്നു. ഇത് എല്ലാ സഭാവിഭാഗങ്ങളിലും കാണുന്നു. അതേ വർഷം ഫെബ്രുവരി മാസത്തിൽ ഒബർലിൻ കോളേജ് പ്രൊഫസർ ഫിന്നി പ്രസ്താവിച്ചു, ഈ കാലത്തെ സാൻമാർഗിക പരിഷ്കരണത്തോട് നമ്മുടെ രാജ്യത്തെ പ്രൊട്ടസ്റ്റന്റ് സഭകളെല്ലാം പൊതുവെ താല്പര്യമില്ലാതിരിക്കുകയോ അഥവാ എതിർക്കുകയോ ചെയ്യുന്നുവെന്നുള്ള വസ്തുത നമ്മുടെ മുമ്പിൽ കാണുന്നു. ഭാഗികമായ വ്യത്യാസമുണ്ടെങ്കിലും അത് പൊതുവെ എന്ന് വിശേഷിപ്പിക്കുന്നതിന് അതീതമായിട്ടുള്ളതല്ല. ലോകമാകമാനമുള്ള സഭകളിൽ ഉണർവിൻ്റെ പ്രേരണാശക്തി ഇല്ലാതായിരിക്കുന്നുവെന്നുള്ള കാര്യം മറ്റൊരു സുനിശ്ചിത സംഗതിയാണ്. ആത്മീയ മയക്കം എല്ലായിടത്തും ഭയാനകമായി ആഴത്തിൽ വ്യാപിച്ചിരിക്കുന്നുവെന്ന് രാജ്യത്തുള്ള മതപരമായ പ്രസിദ്ധീകരണങ്ങളെല്ലാം സാക്ഷ്യം വഹിക്കുന്നു. സഭാജനങ്ങൾ വളരെ വിശാലമായി പരിഷ്കാരത്തിൻ്റെ ആരാധകരായി ദൈവഭക്തിയില്ലാത്ത പാപികളോട് ചേർന്ന് വിരുന്നു സൽക്കാരങ്ങളിലും ഡാൻസുകളിലും ഉല്ലാസങ്ങളിലും കഴിയുന്നു. എന്നാൽ ഈ വേദനാജനകമായ വിഷയം വിശദീകരിക്കേണ്ടതില്ല. സഭകൾ പൊതുവെ സങ്കടകരമായി അധപ്പതിക്കുന്നതിൻ്റെ ലക്ഷണങ്ങൾ വർദ്ധമാനമായി നമുക്ക് കാണാം. അവർ ദൈവത്തിൽ നിന്ന് വളരെ അകന്നുപോയി. ദൈവവും അവരിൽ നിന്നും പിൻവാങ്ങി. ഒരു എഴുത്തുകാരൻ റിലീജിയസ് ടെലസ്കോപ്പ് എന്ന പ്രസിദ്ധീകരണത്തിൽ സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നു, ഇന്നത്തെ പോലെയുള്ള മതപരമായ പൊതുവെയുള്ള അധപതനം മുമ്പൊരിക്കലും നാം കണ്ടിട്ടില്ല. വാസ്തവത്തിൽ സഭ ഉണർന്ന് ഈ ദുസ്ഥിതിക്ക് കാരണമെന്തെന്ന് ആരായണം. അത് സിയോനെ സ്നേഹിക്കുന്ന എല്ലാവരും കാണണം. യഥാർത്ഥ മാനസാന്തരം എത്രമാത്രം കുറവാണെന്നും പാപികളുടെ ധിക്കാരവും ഹൃദയകാഠിന്യവും കാണുമ്പോൾ ദൈവം കൃപാലുവായിരിക്കാൻ മറന്നുപോയോ അഥവാ കൃപയുടെ വാതിൽ അടച്ചു കളഞ്ഞോ എന്ന് നാം ഇച്ഛാപൂർവമല്ലെങ്കിലും ചോദിച്ചു പോകും. സഭയിൽ തന്നെ കാരണമില്ലാതെ അങ്ങനെ ഒരവസ്ഥ ഒരിക്കലും ഉണ്ടായിട്ടില്ല. ആത്മീയ അന്ധകാരം രാജ്യത്തെയും സഭയെയും വ്യക്തികളെയും ഗ്രസിക്കുമ്പോൾ, മനുഷ്യർ ദിവ്യ വെളിച്ചം അവഗണിക്കുകയോ നിരസിക്കുകയോ ചെയ്യുമ്പോൾ ദൈവകൃപ പിൻവലിക്കപ്പെടുന്നില്ല. അത് മനുഷ്യർ പ്രയോജനപ്പെടുത്താതിരിക്കുകയാണ് ചെയ്യുന്നത്. ഈ സത്യത്തിൻ്റെ ഒരു ഉദാഹരണമാണ് ക്രിസ്തുവിൻ്റെ കാലത്ത് യഹൂദജനത്തിൻ്റെ ചരിത്രത്തിൽ കാണുന്നത്. അവരുടെ ലൗകികത്വം കൊണ്ട് ദൈവത്തോടും ദൈവവചനത്തോടുമുള്ള അവരുടെ പരിജ്ഞാനം ഇരുണ്ടു പോകുകയും ഹൃദയം ഭോഗാസക്തിയിലും ലൗകികത്വത്തിലും മുഴുകുകയും ചെയ്തു. അങ്ങനെ അവർ മശിഹായുടെ വരവിനെക്കുറിച്ച് അറിവില്ലാത്തവരായി. അവരുടെ അഹങ്കാരവും അവിശ്വാസവും മൂലം വീണ്ടെടുപ്പുകാരനെ നിരസിച്ചു. എങ്കിലും രക്ഷയുടെ അനുഗ്രഹത്തിൽ പങ്കാളികളാകുന്നതിൽ നിന്നോ ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ നിന്നോ യഹൂദജാതിയെ ദൈവം തള്ളിക്കളഞ്ഞില്ല. എന്നാൽ സത്യം നിരസിച്ചവരെല്ലാം സ്വർഗീയ ദാനത്തിൽ താൽപ്പര്യമില്ലാത്തവരായി തീർന്നു. അവരിലുള്ള വെളിച്ചം ഇരുണ്ടുപോകും വരെ അവർ വെളിച്ചത്തിന് അന്ധകാരവും അന്ധകാരത്തിന് വെളിച്ചവും വെച്ചു. ആ അന്ധകാരം എത്ര ഭയങ്കരമായിരുന്നു. സജീവമായ ദൈവഭക്തി കുറവുള്ള മനുഷ്യർ മതത്തിൻ്റെ വേഷം മാത്രം പരിരക്ഷിക്കുന്ന സാത്താൻ്റെ നയത്തിന് അനുയോജ്യരാണ്. സുവിശേഷം നിരസിച്ചതിന് ശേഷം യഹൂദന്മാർ അവരുടെ പുരാതന ആചാരങ്ങൾ തീക്ഷ്ണതയോടെ പാലിച്ച് ദേശീയത പരിരക്ഷിക്കുകയും അതേസമയം ദൈവ സാന്നിധ്യം അവരുടെ ഇടയിൽ വെളിപ്പെടുന്നില്ലെന്നുള്ളത് അവർ സമ്മതിക്കുകയും ചെയ്തു. മശിഹായുടെ വരവിൻ്റെ സമയം ദാനിയൽ പ്രവചനം കൃത്യമായി മുൻകൂട്ടി പറയുകയും മരണത്തെക്കുറിച്ച് പ്രവചിക്കുകയും ചെയ്തിരിക്കുന്നത് പഠിക്കുന്നതിനെ അവർ നിരുത്സാഹപ്പെടുത്തുകയും സമയം ക്ലിപ്തമായി കണക്ക് കൂട്ടുന്നവരുടെ മേൽ ഒരു ശാപം റബ്ബിമാർ കൽപ്പിക്കുകയും ചെയ്തു. ഇസ്രായേൽ ജനം അന്ധതയിലും പശ്ചാത്താപമില്ലായ്മയിലും അടുത്ത നൂറ്റാണ്ടുകളിൽ രക്ഷയുടെ കൃപയോടുകൂടിയ ക്ഷണത്തിൽ താൽപ്പര്യമില്ലാതെ സുവിശേഷത്തിൻ്റെ അനുഗ്രഹങ്ങളെ ഗണ്യമാക്കാതെ സ്വർഗത്തിൽ നിന്നുള്ള വെളിച്ചത്തെ നിരസിക്കുന്നതിൻ്റെ അപകട മുന്നറിയിപ്പുകളുമായി മുൻപോട്ടു പോയി. കാരണം എവിടെ നിലനിന്നാലും ഒരേ ഫലം തന്നെ അനുഗമിക്കും. സ്വന്തം ചായ്വിനെതിരായിട്ടുള്ളതാണെങ്കിൽ കർത്തവ്യത്തോടുള്ള ഉത്തമ ബോധ്യത്തിന്മേൽ സമ്മർദ്ദം ചെലുത്തി അവസാനം ശരിയും തെറ്റും തിരിച്ചറിയുവാനുള്ള കഴിവ് നഷ്ടപ്പെടുന്നു. അറിവ് അന്ധകാരമാവുകയും അന്ധകരണം കഠിനപ്പെടുകയും ചെയ്യുന്നു. ദിവ്യ സത്യത്തിൽ നിന്നുള്ള ദൂത് നിരസിക്കുകയോ നിസാരമാക്കി കളയുകയോ ചെയ്യുന്നിടത്ത് സഭ അന്ധകാരാവൃതമാവുകയും വിശ്വാസവും സ്നേഹവും തണുത്തു പോവുകയും അഭിപ്രായ വ്യത്യാസവും വിദ്വേഷവും പ്രവേശിക്കുകയും ചെയ്യുന്നു. സഭാംഗങ്ങൾ അവരുടെ താൽപ്പര്യങ്ങൾ ലൗകിക കാര്യങ്ങളിൽ കേന്ദ്രീകരിക്കുകയും പാപികൾ പശ്ചാത്താപരഹിതമായി കഠിനപ്പെടുകയും ചെയ്യുന്നു. വെളിപ്പാട് 14 ഒന്നാം ദൂതിൻ്റെ ദൂത് ദൈവത്തിൻ്റെ ന്യായവിധിയുടെ സമയമായെന്ന് പ്രഖ്യാപിക്കുകയും മനുഷ്യർ ദൈവത്തെ ഭയപ്പെട്ട് അവനെ നമസ്കരിക്കാനും ദൈവജനമെന്ന് അഭിമാനിക്കുന്നവർ ലോകത്തിൻ്റെ ദുഷ്പ്രവണതകളിൽ നിന്ന് ഒഴിഞ്ഞിരിക്കാനും അവരുടെ ലൗകികത്വവും പിന്മാറ്റ അവസ്ഥയും ഗ്രഹിക്കാൻ അവരെ ആഹ്വാനം ചെയ്യുകയും ചെയ്യുന്നു. ഈ ദൂതിൽ ദൈവമയച്ച മുന്നറിയിപ്പ് സ്വീകരിച്ചിരുന്നെങ്കിൽ ദൈവത്തിൽ നിന്ന് അവരെ അകറ്റുന്ന ദുഷ്ടതകളിൽ നിന്ന് അവർ പിന്തിരിയുമായിരുന്നു. സ്വർഗത്തിൽ നിന്നുള്ള ദൂത് സ്വീകരിച്ചിരുന്നെങ്കിൽ ദൈവം മുമ്പാകെ അവരുടെ ഹൃദയങ്ങളെ വിനയപ്പെടുത്തി തിരുമുമ്പിൽ നിൽപ്പാൻ ആത്മാർത്ഥമായ ഒരുക്കം ആഗ്രഹിച്ചിരുന്നെങ്കിൽ അവരിൽ ദൈവത്തിൻ്റെ ആത്മാവും ശക്തിയും പ്രകടമാക്കപ്പെടുമായിരുന്നു. സഭ വീണ്ടും അപ്പോസ്തോലിക കാലത്തെപ്പോലെ അനുഗ്രഹിക്കപ്പെട്ട ഐക്യതയിലും വിശ്വാസത്തിലും സ്നേഹത്തിലും വിശ്വാസികൾ ഏകഹൃദയവും ഏകമനസ്സുമുള്ളവരായി ദൈവവചനം ധൈര്യത്തോടെ പ്രസംഗിക്കുകയും കർത്താവ് രക്ഷിക്കപ്പെടുന്നവരെ ദിനം പ്രതി സഭയോട് ചേർത്തുകൊണ്ടിരിക്കുകയും ചെയ്തു. അപ്പോസ്തല പ്രവൃത്തികൾ 4:32, 31, 2:47. ആത്മാവിൻ്റെ ഐക്യത സമാധാന ബന്ധത്തിൽ എന്ന് അപ്പോസ്തലൻ വിവരിച്ചിരിക്കുന്നതും കർത്താവ് പ്രാർത്ഥിച്ചതുമായ സഭയുടെ ഐക്യത പ്രാപിക്കാൻ ദൈവജനമെന്ന് അഭിമാനിക്കുന്നവർ ദൈവവചനത്തിൽ നിന്ന പോലെ വെളിച്ചം സ്വീകരിക്കണം. നിങ്ങളെ വിളിച്ചപ്പോൾ ഏക പ്രത്യാശയ്ക്കായി നിങ്ങളെ വിളിച്ചതുപോലെ ശരീരം ഒന്ന്, ആത്മാവ് ഒന്ന്, കർത്താവ് ഒരുവൻ, വിശ്വാസമൊന്ന്, സ്നാനമൊന്ന് എന്നും അവൻ പറയുന്നു. Ephesians 4:3-5. പുനരാഗമന ദൂത് സ്വീകരിച്ചവരുടെ അനുഗ്രഹിക്കപ്പെട്ട ഫലം അങ്ങനെയുള്ള അനുഭവമായിരുന്നു. അവർ വിവിധ സഭകളിൽ നിന്ന് സഭകളുടെ അതിർവരമ്പുകളെ എറിഞ്ഞുകളഞ്ഞ് ഭിന്നിപ്പിക്കുന്ന ജാതി വ്യത്യാസം നശിപ്പിച്ച് തിരുവചന അടിസ്ഥാനമില്ലാത്ത താൽക്കാലിക ആയിരം ആണ്ട് വാഴ്ച ഉപേക്ഷിച്ച് പുനരാഗമനത്തെക്കുറിച്ചുള്ള തെറ്റായ വീക്ഷണം ശരിയാക്കി അഹങ്കാരവും ലൗകികത്വവും ഉപേക്ഷിച്ച് തെറ്റുകളെ ശരിപ്പെടുത്തി ഏറ്റവും മധുരതരമായ കൂട്ടായ്മയിൽ ഹൃദയങ്ങളെ ബന്ധിപ്പിച്ച് സ്നേഹത്തിലും സന്തോഷത്തിലും ഉന്നതി പ്രാപിച്ചു. ഈ ഉപദേശം സ്വീകരിച്ച കൂട്ടത്തിന് ഇങ്ങനെയുള്ള അനുഭവം ഉണ്ടായെങ്കിൽ, എല്ലാവരും അത് സ്വീകരിച്ചിരുന്നെങ്കിൽ എല്ലാവർക്കും അതേ അനുഭവം ഉണ്ടാകുമായിരുന്നു. എന്നാൽ പൊതുവെ സഭകൾ മുന്നറിയിപ്പുകൾ സ്വീകരിച്ചില്ല. അവരുടെ ശുശ്രൂഷകന്മാർ ഇസ്രായേൽ ഗൃഹത്തിൻ്റെ കാവൽക്കാർ എന്ന പോലെ യേശുക്രിസ്തുവിൻ്റെ വരവിൻ്റെ ലക്ഷണങ്ങൾ ആദ്യം തിരിച്ചറിയണമായിരുന്നു. പ്രവാചകന്മാരുടെ സാക്ഷ്യങ്ങളിൽ നിന്നോ കാലത്തിൻ്റെ അടയാളങ്ങളിൽ നിന്നോ അവർ അത് ഗ്രഹിക്കുന്നതിൽ പരാജയപ്പെട്ടു. ലൗകിക പ്രത്യാശയും ലോകമോഹങ്ങളും കൊണ്ട് ഹൃദയം നിറഞ്ഞു. ദൈവത്തോടുള്ള സ്നേഹവും ദൈവവചനത്തോടുള്ള വിശ്വാസവും തണുത്തു. പുനരാഗമന ഉപദേശം ശ്രവിച്ചപ്പോൾ അവരുടെ അവിശ്വാസത്തെയും മുൻവിധിയെയും ഉത്തേജിപ്പിക്കുക മാത്രം ചെയ്തു. ദൂത് പ്രസംഗിച്ചത് അധികവും സാധാരണ ജനങ്ങളാണെന്നുള്ള വസ്തുത തന്നെ അത് സ്വീകരിക്കുന്നതിനെതിരായിട്ടുള്ള ഒരു വാദമാണ്. ദൈവവചനത്തിൻ്റെ വ്യക്തമായ സാക്ഷ്യം പഴയകാലത്ത് നൽകിയപ്പോൾ ഭരണകർത്താക്കളോ പരീശന്മാരോ അത് വിശ്വസിച്ചുവോ എന്നുള്ള അന്വേഷണമുണ്ടായി. പ്രവചനകാലം മുതലുള്ള വാദത്തെ ഖണ്ഡിക്കുന്നത് അത്ര പ്രയാസമുള്ള കാര്യമാകയാൽ പ്രവചനങ്ങൾ പഠിക്കുന്നതും പ്രവാചക പുസ്തകങ്ങൾ പഠിപ്പിക്കുന്നതും പലരും നിരുത്സാഹപ്പെടുത്തുകയും പ്രവാചക പുസ്തകങ്ങൾ മുദ്രയിടപ്പെട്ടവയാകയാൽ മനസ്സിലാകുകയില്ലെന്ന് പറയുകയും ചെയ്തു. ബഹുജനം അവരുടെ ശുശ്രൂഷകന്മാരിൽ വിശ്വസിച്ച് മുന്നറിയിപ്പുകൾ കേൾക്കാതിരിക്കുകയും ചിലർ സത്യം ബോധ്യമായിട്ടും അംഗീകരിക്കാത്തതും അവർ സഭയിൽ നിന്ന് ബഹിഷ്കൃതരാകുമെന്ന് ഭയന്നായിരുന്നു. സഭയെ ശുദ്ധീകരിക്കുന്നതിനും ശോധന ചെയ്യുന്നതിനുമായി ദൈവം അയച്ച ദൂതുകൾ തെളിയിച്ചത് ക്രിസ്തുവിനെ സ്നേഹിക്കുന്നവരുടെ എണ്ണം എത്ര അധികമാണെന്നത്രേ. സ്വർഗീയ ആകർഷണത്തേക്കാൾ ലൗകിക ജ്ഞാനം തിരഞ്ഞെടുത്തു. ഒന്നാം ദൂതൻ്റെ മുന്നറിയിപ്പ് നിരസിക്കുന്നതിലൂടെ അവരുടെ വീണ്ടെടുപ്പിനായി സ്വർഗം നൽകിയ മുഖാന്തരം അവർ നിരസിക്കുകയായിരുന്നു. ദൈവത്തിൽ നിന്നും അവരെ വേർപ്പെടുത്തുന്ന ദുഷ്ടതയിൽ നിന്നും വേർപ്പെടുത്തുവാനുള്ള കൃപയോടുകൂടിയ ദൂതന്മാരെ ധിക്കരിച്ച് തള്ളിക്കളഞ്ഞ് കൂടുതൽ ശക്തിയോടുകൂടിയ ലോകസ്നേഹത്തിലേക്ക് തിരിഞ്ഞു. 1844 സഭകളിൽ നിലനിന്ന ആത്മീയ മരണത്തിനും പിന്മാറ്റത്തിനും ഇടയാക്കിയ ഭയങ്കര അവസ്ഥ ലോകമയത്വം ആയിരുന്നു. വെളിപ്പാട് 14 ഒന്നാം ദൂതൻ്റെ പിന്നാലെ രണ്ടാമതൊരു ദൂതൻ വീണുപോയി തൻ്റെ ദുർനടപ്പിൻ്റെ ക്രോധമധ്യം സകല ജാതികളെയും കുടിപ്പിച്ച മഹദിയാം ബാബിലോൺ വീണുപോയി എന്ന് ഘോഷിച്ചു. വെളിപ്പാട് 14:8. ബാബിലോൺ എന്ന പദം ബാബേൽ എന്ന പദത്തിൽ നിന്ന് ഉണ്ടായിട്ടുള്ളതും കലക്കത്തെ സൂചിപ്പിക്കുന്നതുമാകുന്നു. തിരുവചനത്തിൽ അത് വിവിധ തരം തെറ്റായതോ അഥവാ വിശ്വാസത്യാഗിയായതോ ആയ മതത്തെയാണ് പ്രതിനിധീകരിക്കുന്നത്. ഒരു സ്ത്രീയെ സഭയുടെ പ്രതീകമായി വേദപുസ്തകത്തിൽ വിശേഷിപ്പിച്ചിരിക്കുന്നു. വെളിപ്പാട് 17 ബാബിലോണിനെ ഒരു സ്ത്രീയോട് ഉപമിച്ചിരിക്കുന്നു. അത് സഭയുടെ പ്രതീകമായി ഉപയോഗിക്കപ്പെട്ടിരിക്കുകയാണ്. കന്യകയായ സ്ത്രീ പരിശുദ്ധ സഭയെയും വേശ്യ സ്ത്രീ വിശ്വാസത്യാഗിയായ സഭയെയും പ്രതിനിധീകരിക്കുന്നു. ബൈബിളിൽ ക്രിസ്തുവും സഭയും തമ്മിലുള്ള ബന്ധത്തെ ഉപമിച്ചിരിക്കുന്നത് വിവാഹബന്ധത്തോടാണ്. താൻ അവരുടെ ദൈവവും അവർ അവൻ്റെ മാത്രം ജനവുമായിരിക്കുമെന്നുള്ള ഉഭയസമ്മതത്തോടുകൂടിയാണ് കർത്താവ് തൻ്റെ ജനത്തെ തന്നോട് ചേർത്തത്. അവൻ പ്രസ്താവിക്കുന്നു, ഞാൻ നിന്നെ സദാകാലത്തേക്കും എനിക്ക് വിവാഹത്തിന് നിശ്ചയിക്കും. അതെ, നീതിയോടും ന്യായത്തോടും ദയയോടും കരുണയോടും കൂടെ നിന്നെ എനിക്ക് വിവാഹത്തിന് നിശ്ചയിക്കും. ഹോശേയ 2:19. വീണ്ടും പറയുന്നു, ഞാനല്ലോ നിങ്ങളുടെ ഭർത്താവ്. യിരെമ്യാവ് 3:14. പുതിയ നിയമത്തിൽ പൗലോസ് അതേ സാദൃശ്യം തന്നെ ഉപയോഗിച്ചിരിക്കുന്നു. ഞാൻ ക്രിസ്തു എന്ന ഏക പുരുഷന് നിങ്ങളെ നിർമ്മല കന്യകയായി ഏൽപ്പിപ്പാൻ വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു. 2 കൊരിന്ത്യർ 11:2. ക്രിസ്തുവിനോടുള്ള സഭയുടെ അവിശ്വസ്തത അവളുടെ സ്നേഹവും ദൃഢവിശ്വാസവും തന്നിൽ നിന്ന് മാറ്റി ലൗകിക കാര്യങ്ങളിലേക്ക് തിരിക്കുന്നതിന് അനുവദിക്കുന്നു. ലൗകിക കാര്യങ്ങളോടുള്ള സ്നേഹം മനസ്സിനെ പിടിച്ചടക്കുന്നത് വിവാഹ ഉടമ്പടിയുടെ ലംഘനത്തിന് തുല്യമാണ്. ഇസ്രായേൽ ദൈവത്തിൽ നിന്ന് വിട്ടുപോയതിൻ്റെ പാപം ഇതേ സാദൃശ്യത്തിൽ വിവരിച്ചിരിക്കുന്നത് വിവാഹ ഉടമ്പടിയുടെ ലംഘനത്തിന് തുല്യമായി ചിത്രീകരിച്ചിരിക്കുന്നു. ദൈവത്തിൻ്റെ അത്ഭുത സ്നേഹം അവർ അങ്ങനെ നിന്ദിച്ചത് പ്രവാചകൻ ഹൃദയസ്പൃക്കായി വിവരിച്ചിരിക്കുന്നു. ഞാൻ നിന്നോട് സത്യവും നിയമവും ചെയ്തു, നീ എനിക്കുള്ളവൾ ആയിത്തീർന്നു. നീ ഏറ്റവും സൗന്ദര്യമുള്ളവളായിത്തീർന്നു, നിനക്ക് രാജത്വവും സിദ്ധിച്ചു. ഞാൻ നിന്നെ അണിയിച്ച അലങ്കാരം കൊണ്ട് നിന്റെ സൗന്ദര്യം പരിപൂർണമായതിനാൽ നിന്റെ കീർത്തി ജാതികളിൽ പരന്നു. എന്നാൽ നീ നിന്റെ സൗന്ദര്യത്തിൽ ആശ്രയിച്ചു, നിന്റെ കീർത്തി ഹേതുവായി പരസംഗം ചെയ്തു. ഭർത്താവിന് പകരം അന്യന്മാരെ പരിഗ്രഹിച്ച് വ്യഭിചാരം ചെയ്യുന്ന സ്ത്രീയെ എന്ന് യഹോവ അരുളി ചെയ്യുന്നു, ഇസ്രായേൽ ഗൃഹമേ, ഒരു ഭാര്യ ഭർത്താവിനോട് വിശ്വാസപാതകം ചെയ്ത് അവനെ വിട്ടുകളയുന്നതുപോലെ നിങ്ങൾ എന്നോട് വിശ്വാസപാതകം ചെയ്തിരിക്കുന്നു എന്ന് യഹോവയുടെ അരുളപ്പാട്. യഹസ്കേൽ 16:8, 13-15 3, 23 ദൈവാനുഗ്രഹത്തേക്കാൾ ലോകസ്നേഹം അന്വേഷിക്കുന്ന ക്രിസ്ത്യാനികളെന്ന് അഭിമാനിക്കുന്നവരെ ഈ രീതിയിൽ സംബോധന ചെയ്തിരിക്കുന്നത് പുതിയ നിയമത്തിൽ സാധാരണമാണ്. അപ്പോസ്തലനായ യാക്കോബ് പ്രസ്താവിക്കുന്നു, വ്യഭിചാരിണികളായുള്ളവരെ, ലോകസ്നേഹം ദൈവത്തോട് ശത്രുത്വം ആകുന്നു എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? ആകയാൽ ലോകത്തിൻ്റെ സ്നേഹിതനാകുവാൻ ഇച്ഛിക്കുന്നവനെല്ലാം ദൈവത്തിൻ്റെ ശത്രുവായിത്തീരുന്നു. യാക്കോബ് 4:4. വെളിപ്പാട് 17 സ്ത്രീ അഥവാ ബാബിലോൺ വിവരിക്കപ്പെട്ടിരിക്കുന്നു. ആ സ്ത്രീ ധൂമ്രവർണവും കടും ചുവപ്പ് നിറവുമുള്ള വസ്ത്രം ധരിച്ച് പൊന്നും രത്നവും മുത്തും അണിഞ്ഞവളായി തൻ്റെ വേശ്യാവൃത്തിയുടെ മ്ലേച്ഛതയും അശുദ്ധിയും നിറഞ്ഞ സ്വർണ്ണ പാനപാത്രം കയ്യിൽ പിടിച്ചിരിക്കുന്നു. മർമ്മം മഹതിയാം ബാബിലോൺ, വേശ്യമാരുടെയും മ്ലേച്ഛതകളുടെയും മാതാവ് എന്നൊരു പേര് അവളുടെ നെറ്റിയിൽ എഴുതിയിട്ടുണ്ട്. പ്രവാചകൻ പറയുന്നു, വിശുദ്ധന്മാരുടെ രക്തവും യേശുവിൻ്റെ സാക്ഷികളുടെ രക്തവും കുടിച്ച് സ്ത്രീ മത്തയായിരിക്കുന്നു. ബാബിലോണിനെ കുറിച്ച് വീണ്ടും വിവരിച്ചിരിക്കുന്നു, നീ കണ്ട സ്ത്രീയോ ഭൂരാജാക്കന്മാരുടെ മേൽ രാജത്വമുള്ള മഹാനഗരം തന്നെ. വെളിപ്പാട് 17:4-6 അനേക നൂറ്റാണ്ടുകളായി ക്രിസ്തീയ ഭൂരാജാക്കന്മാരുടെ മേൽ സ്വേച്ഛാധിപത്യം നടത്തിയത് റോം ആയിരുന്നു. ധൂമ്രവർണവും കടും ചുവപ്പുമുള്ള വസ്ത്രവും പൊന്നും രത്നവും മുത്തും ധരിച്ചിരുന്നത് മാർപ്പാപ്പയുടെ സിംഹാസനത്തിൻ്റെ പ്രൗഢി വിശദമായി ചിത്രീകരിക്കുന്നു. വിശുദ്ധന്മാരുടെ രക്തം കുടിച്ചു എന്ന മറ്റൊരു ശക്തിയെക്കുറിച്ചും യഥാർത്ഥമായി പ്രസ്താവിക്കുവാൻ സാധ്യമല്ല. കാരണം ക്രിസ്തുവിൻ്റെ അനുയായികളെ ഇത്ര ക്രൂരമായി പീഡിപ്പിച്ചത് റോം മാത്രമായിരുന്നു. ഭൂരാജാക്കന്മാരുമായി അവിഹിത ബന്ധമെന്ന പാപം ബാബിലോണിനുണ്ടായിരുന്നുവെന്ന് കുറ്റപ്പെടുത്തിയിരിക്കുന്നു. അത് കർത്താവിൽ നിന്നും അകന്നുപോയി. ജാതികളുമായി ബന്ധപ്പെട്ട യഹൂദസഭ വേശ്യ ആയതുപോലെ റോമും ലോകശക്തികളുടെ സഹായം തേടുകയാൽ അതുപോലെയുള്ള ശിക്ഷാവിധിക്ക് അർഹയാവുന്നു. ബാബിലോൺ വേശ്യമാരുടെ മാതാവ് എന്ന് പറയപ്പെട്ടിരിക്കുന്നു. അവളുടെ മക്കളെന്ന് പറയപ്പെടുന്നത് അവളുടെ ഉപദേശങ്ങളുടെ പാരമ്പര്യങ്ങളും പിൻപറ്റി ദൈവത്തിൻ്റെ അംഗീകാരവും സത്യവും ബലികഴിച്ച ലോകത്തോട് അവിഹിത ബന്ധം പുലർത്തുന്ന സഭകളാണ്. വെളിപ്പാട് 14 ബാബിലോൺ വീണുപോയി എന്നുള്ള ദൂത് ഒരിക്കൽ നിർമ്മലമായിരുന്നതും പിന്നീട് ദുഷിച്ചതുമായ മതപരമായ സംഘടനകളെക്കുറിച്ചുള്ളതാണ്. ഈ ദൂതിൻ്റെ പിന്നാലെയുള്ള ന്യായവിധിയുടെ മുന്നറിയിപ്പ് റോമാസഭയ്ക്ക് മാത്രമുള്ളതല്ല, നൂറ്റാണ്ടുകളായി അത് വീണ അവസ്ഥയിലാണ്. അതിനാൽ ഈ മുന്നറിയിപ്പിൻ ദൂത് അന്ത്യനാളുകളിലെ സഭയ്ക്കുള്ളതാണ്. കൂടാതെ വെളിപ്പാട് 18 ദൈവജനം അവളെ വിട്ടുപോരാൻ ആവശ്യപ്പെടുന്നു. ഈ തിരുവചന പ്രകാരം അനേകം ദൈവജനങ്ങൾ ബാബിലോണിൽ ഉണ്ടായിരിക്കണം. ഇന്ന് ഏറ്റവുമധികം ദൈവജനം കാണപ്പെടുന്നത് ഏത് മതസംഘടനയിലാണ്? നവീന സഭകളിലാണ് അതുള്ളത് എന്നതിന് സംശയമില്ല. ഈ സഭകളുടെ പ്രാരംഭത്തിൽ അവർ ദൈവത്തോടും സത്യത്തോടും ഒരു ശ്രേഷ്ഠ നിലപാട് സ്വീകരിച്ചിരുന്നു. ദൈവാനുഗ്രഹവും അവരോടുകൂടെ ഉണ്ടായിരുന്നു. സുവിശേഷ തത്വങ്ങൾ അംഗീകരിക്കുകയാൽ ലഭിച്ച മേന്മകളെ സംബന്ധിച്ച് അവിശ്വാസികളും സമ്മതിക്കുവാൻ നിർബന്ധിതരായി. ഇസ്രായേലിൻ്റെ പ്രവാചകൻ പറയുന്നു, ഞാൻ നിന്നെ അണിയിച്ച അലങ്കാരം കൊണ്ട് നിന്റെ സൗന്ദര്യം പരിപൂർണമായതിനാൽ നിന്റെ കീർത്തി ജാതികളിൽ പരന്നു. എന്നാൽ ഇസ്രായേലിനുണ്ടായ നാശത്തിനും ശാപത്തിനും ഇടയാക്കിയ അതേ ആഗ്രഹത്തിൽ അവരും വീണു. ദൈവഭയമില്ലാത്തവരുമായി സഖിത്വവും അവരുടെ പരിചയങ്ങൾ സ്വീകരിച്ചതുമായിരുന്നു അവരുടെ നാശത്തിന് കാരണം. എന്നാൽ നീ നിന്റെ സൗന്ദര്യത്തിൽ ആശ്രയിച്ചു, നിന്റെ കീർത്തി ഹേതുവായി പരസംഗം ചെയ്തു. യഹസ്കേൽ 16:14-15. അനേക പ്രൊട്ടസ്റ്റന്റ് സഭകളും റോമാസഭയെപ്പോലെ ഭൂരാജാക്കന്മാരുമായി പാപകരമായ ബന്ധമുണ്ടാക്കി. അതായത് രാഷ്ട്രസഭകൾ അവരുടെ ബന്ധം മറ്റു സമുദായങ്ങളോടും മതേതര ഭരണകൂടത്തോടും സൗമ്യനസം തേടി. ബാബിലോൺ അഥവാ കലക്കം അല്ലെങ്കിൽ ആശയക്കുഴപ്പം എന്ന പദം കൊണ്ട് ഈ സഭകളെ നാമകരണം ചെയ്യുന്നത് അർത്ഥവത്തായിരിക്കും. അവരെല്ലാം തങ്ങളുടെ ഉപദേശം ബൈബിളിൽ നിന്നും ലഭിച്ചതാണെന്ന് അഭിമാനിക്കുകയും തമ്മിൽ വിഭിന്നമായ നിരവധി മതവിഭാഗങ്ങളായി തീരുകയും ചെയ്തു. റോമാസഭയിൽ നിന്ന് വേർപെട്ട സഭകൾക്ക് ലോകവുമായി പാപപൂർണമായ ബന്ധം ഉണ്ടായിരിക്കുന്നതിന് പുറമേ അവളുടെ സ്വഭാവം ഉണ്ടായിരിക്കുകയും ചെയ്യുന്നു. ഒരു റോമൻ കത്തോലിക്ക ഗ്രന്ഥം വാദിക്കുന്നു, റോമാസഭ വിശുദ്ധന്മാരുമായുള്ള ബന്ധത്തിൽ വിഗ്രഹാരാധന എന്ന തെറ്റിലാണെങ്കിൽ അവളുടെ മക്കളായ ആംഗ്ലിക്കൻ സഭയും അതേ തെറ്റിലാണ്. കാരണം അവർ 10 സഭകൾ അഥവാ പള്ളികൾ മറിയയുടെ പേരിലും ഒരെണ്ണം ക്രിസ്തുവിൻ്റെ പേരിലും. ക്രിസ്തുവിനായി ഒന്ന് പ്രതിഷ്ഠിച്ചപ്പോൾ മറിയയ്ക്കായി 10 പ്രതിഷ്ഠിച്ചിരുന്നു. ക്രിസ്തീയമല്ലാത്ത കാര്യങ്ങളും രീതികളും ഇന്ന് റോമാസഭയ്ക്കുള്ളിൽ ഒതുങ്ങി നിൽക്കുന്നതാണെന്ന് പറയാൻ ഒരു കാരണവുമില്ല. പ്രൊട്ടസ്റ്റന്റ് സഭകളിൽ വളരെയധികം ക്രിസ്തീയമല്ലാത്ത കാര്യങ്ങളുണ്ട്. ദുഷ്ടതകളിലും അഴിമതികളിലും നിന്ന് പൂർണ്ണമായി വിരമിക്കുന്നതിൽ അവർ വളരെ അകലെയാണ് എന്ന് ഡോക്ടർ ഹോപ്കിൻസ് സഹസ്രാബ്ദത്തെക്കുറിച്ചുള്ള തൻ്റെ ഒരു പ്രബന്ധത്തിൽ പ്രതിപാദിച്ചിരിക്കുന്നു. പ്രസ്ബിറ്റീരിയൻ സഭ റോമാസഭയിൽ നിന്നും വേർപെട്ടതിനെക്കുറിച്ച് ഡോക്ടർ ഗുത്രി എഴുതുന്നത്, 300 വർഷം മുമ്പ് നമ്മുടെ സഭ ഒരു തുറന്ന ബൈബിൾ കൊടിയടയാളവുമായി തിരുവചനം പരിശോധിക്കുക എന്നുള്ള മുദ്രാവാക്യവുമായി റോമാസഭയുടെ കവാടത്തിൽ നിന്ന് പുറത്തു വന്നു. അനന്തരം അദ്ദേഹം ഈ പ്രധാന ചോദ്യം ചോദിക്കുന്നു, അവർ ബാബിലോണിൽ നിന്നും ശുദ്ധിയായി പുറത്തു വന്നുവോ? സ്പർജൻ പ്രസ്താവിച്ചിരിക്കുന്നു, ആംഗ്ലിക്കൻ സഭ പരിപൂർണമായി കൂദാശകൾ സ്വീകരിച്ചിരിക്കുന്നതായി തോന്നുകയും അവരുടെ വിയോജിപ്പ് തത്വചിന്താപരമായി വിശ്വാസഹീനമായിരിക്കുന്നത് ഒരു കടങ്കഥ പോലെയും പ്രത്യക്ഷപ്പെടുന്നു. നല്ലതെന്ന് ഞങ്ങൾ വിചാരിച്ചത് ഓരോന്നും അടിസ്ഥാന വിശ്വാസത്തിൽ നിന്നും വേർപെട്ടു പോകുന്നു. ഇംഗ്ലണ്ടിൻ്റെ ഹൃദയം പരിപൂർണമായി മധുരതരമാക്കി നീചമായ വിശ്വാസ വഞ്ചനയ്ക്കിരയാക്കിയെന്ന് ഞാൻ വിശ്വസിക്കുന്നത് ധൈര്യമായി പ്രസംഗപീഠത്തിലെത്തുകയും ക്രിസ്ത്യാനികളെന്ന് സ്വയം അഭിമാനിക്കുകയും ചെയ്യുന്നു. വലിയ വിശ്വാസത്യാഗത്തിൻ്റെ ഉത്ഭവം എന്തായിരുന്നു? സഭ ശുദ്ധമായ സുവിശേഷത്തിൽ നിന്നും ആദ്യം വേർപെട്ടത് എങ്ങനെയാണ്? വിഗ്രഹാരാധകരുടെ പരിചയങ്ങളുമായി യോജിച്ച് അക്രൈസ്തവരും ക്രിസ്തുമതത്തിലേക്ക് വരുവാൻ സാധ്യമാക്കി തീർത്തു. അപ്പോസ്തലനായ പൗലോസ് തൻ്റെ കാലത്ത് തന്നെ പ്രസ്താവിച്ചിരിക്കുന്നു, അധർമ്മത്തിൻ്റെ മർമ്മം ഇപ്പോഴേ വ്യാപരിക്കുന്നുണ്ട്. 2 തെസലോനിക്കർ 2:7. അപ്പോസ്തലന്മാരുടെ കാലത്ത് സഭ താരതമ്യേന നിർമ്മലമായിരുന്നു. എന്നാൽ 2-ാം നൂറ്റാണ്ടിൻ്റെ അവസാനമായപ്പോഴേക്കും മിക്ക സഭകളും ഒരു പുതിയ രൂപം സ്വീകരിച്ചു. ആദ്യ നൈർമല്യം അപ്രത്യക്ഷമായി. ശിഷ്യന്മാർ മരണപ്പെട്ടപ്പോൾ അവരുടെ മക്കളും പുതിയ വിശ്വാസികളും നിർവികാരമായി മുന്നോട്ട് വന്ന് പുതിയ മാതൃകയായി. സഭയുടെ ശ്രേഷ്ഠ നിലവാരം താഴ്ത്തി കൂടുതൽ പേരെ മതപരിവർത്തനം ചെയ്യുകയാൽ സഭയിൽ ജാതികളുടെ ആചാരങ്ങളും പരിചയങ്ങളും വിഗ്രഹങ്ങളും കടന്നു വരുവാനിടയായി. ലൗകിക ഭരണാധിപന്മാരുടെ പിന്തുണയും പ്രീതിയും ലഭിക്കിയാൽ വളരെയധികം പേർ നാമധേയ ക്രിസ്ത്യാനികളായി. ക്രിസ്ത്യാനികൾ എന്ന പേരിൽ അറിയപ്പെടുകയും അനേകരും രഹസ്യത്തിൽ തങ്ങളുടെ വിഗ്രഹങ്ങളെ ആരാധിക്കുകയും ചെയ്തു. നവീകരണം എന്ന് വിളിക്കപ്പെടുന്ന മിക്ക സഭകളിലും ഇതേ പ്രക്രിയയല്ലയോ നടക്കുന്നത്? യഥാർത്ഥ നവീകരണത്തിൻ്റെ ആത്മാവുണ്ടായിരുന്ന സ്ഥാപകരുടെ കാലം കഴിയുമ്പോൾ അവരുടെ പിൻഗാമികൾ പുതിയ മാതൃകയുടെ നിദാനവുമായി മുന്നോട്ടു വരുന്നു. നവീകരണക്കാരുടെ മക്കൾ തങ്ങളുടെ പിതാക്കന്മാരുടെ മതം അന്ധമായി സ്വീകരിക്കുകയും മുൻപിൽ എന്ത് സത്യം കണ്ടാലും അത് നിരസിക്കുകയും പിതാക്കന്മാരുടെ താഴ്മയും സ്വയത്യാഗവും ലോകത്തെ വെടിയുന്നതും അവരിൽ നിന്ന് അപ്രത്യക്ഷമാവുകയും ചെയ്യുന്നു. അങ്ങനെ ആദ്യത്തെ നിർവ്യാജത അപ്രത്യക്ഷമാകുന്നു. പ്രളയം പോലെ സഭയിലേക്ക് അതിൻ്റെ ആചാരങ്ങളും പരിചയങ്ങളും വിഗ്രഹങ്ങളുമായ ഒരു ലൗകികത്വം കടന്നുവരുന്നു. ലോകത്തോടുള്ള ബന്ധം ഭയാനകമായി തീർന്നു. അത് ദൈവത്തോട് ശത്രുത്വമാകുന്നു. ഇപ്പോൾ അത് ക്രിസ്ത്യാനികളെന്ന് അഭിമാനിക്കുന്നവർ പരിലാളിക്കുന്നു. ഇന്നത്തെ ക്രിസ്തീയ ലോകം മുഴുവനും തിരുവചന പ്രകാരം താഴ്മ, സ്വയത്യാഗം, വിശുദ്ധി ഇവയിൽ നിന്നും അകന്നുപോയി. പണത്തിൻ്റെ ശരിയായ ഉപയോഗത്തെക്കുറിച്ച് ജോൺ വെസ്ലി പ്രസ്താവിച്ചിരിക്കുന്നു, നിങ്ങളുടെ വിലയേറിയ താലന്തുകളുടെ യാതൊരു ഭാഗവും നയനാനന്ദകരമായ വിലയേറിയ വസ്ത്രങ്ങൾക്കോ ആവശ്യമില്ലാത്ത ആഭരണങ്ങൾക്കായിട്ടോ നഷ്ടമാക്കരുത്. നിങ്ങളുടെ വീട് അലങ്കരിക്കുന്നതിനോ വിലയേറിയ വീട്ടുപകരണങ്ങൾ വാങ്ങുന്നതിനോ ചിത്രങ്ങൾ പെയിൻറ് ചെയ്യുന്നതിനോ മനുഷ്യരുടെ അഭിനന്ദനങ്ങളോ പ്രശംസയോ ആർജിക്കുവാനോ ജീവന പ്രതാപത്തെ സംതൃപ്തിപ്പെടുത്തുന്നതിനോ ഒന്നും നഷ്ടപ്പെടുത്തരുത്. നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി ചെയ്യുന്നതിനെ മനുഷ്യർ നല്ലതായിട്ടേ നിങ്ങളെക്കുറിച്ച് പറയുകയുള്ളൂ. നിങ്ങൾ ആഡംബരത്തോടെ നല്ല വർണ്ണപ്പകിട്ടുള്ള വസ്ത്രങ്ങൾ അണിഞ്ഞ് രമണീയമായി ദിവസേന നടന്നാൽ നിങ്ങളുടെ ഔദാര്യത്തെയും ആദിത്യ മര്യാദയെയും മറ്റുള്ളവർ പുകഴ്ത്തും. എന്നാൽ അതത്ര കാര്യമാക്കേണ്ടതില്ല. ദൈവത്തിൽ നിന്ന് ലഭിക്കുന്ന മാനത്തിൽ സംതൃപ്തനായിരിക്കുക. എന്നാൽ ഇന്ന് നമ്മുടെ കാലത്ത് അനേക സഭകളിൽ അപ്രകാരമുള്ള ഉപദേശങ്ങൾ അവഗണിക്കപ്പെടുന്നു. ലോകത്തിൽ മതസ്വീകാര്യം ജനസമ്മതി ആർജിച്ചു. ഭരണകർത്താക്കളും രാഷ്ട്രീയക്കാരും അഭിഭാഷകരും ഡോക്ടർമാരും വ്യാപാരികളും സഭയിൽ ചേർന്ന് തങ്ങളുടെ ബഹുമാനവും സമൂഹത്തിലുള്ള സ്ഥാനവും സുരക്ഷിതമാക്കുവാനും സ്വന്തം ലൗകിക താൽപ്പര്യങ്ങൾ പുരോഗമിപ്പിക്കുവാനും ഉള്ള ഉദ്യമത്തിലാണ്. അങ്ങനെ അവർ ക്രിസ്ത്യാനിത്വത്തിൻ്റെ പേരിൽ തങ്ങളുടെ അനീതിപരമായ ഇടപാടുകളൊക്കെയും മറയ്ക്കുവാൻ ശ്രമിക്കുന്നു. വിവിധ സഭാസംഘടനകൾ ഈ സ്നാനപ്പെട്ട ലൗകികരുടെ ധനവും പ്രേരണാശക്തിയും മൂലം കൂടുതൽ ജനസമ്മതിയും രക്ഷാധികാരവും നേടി ഏറ്റവും നല്ല സൗകര്യപ്രദമായ റോഡ് വക്കത്ത് മനോഹരമായ പള്ളിക്കെട്ടിടങ്ങൾ അത്യധികം പണം ചെലവഴിച്ച് നിർമ്മിക്കുകയും അലങ്കാരങ്ങളാൽ കമനീയമാക്കുകയും ചെയ്തു. ആരാധകരും വിലയേറിയതും പരിഷ്കൃത രീതിയിലും വസ്ത്രധാരണം ചെയ്തു വന്നു. ജനങ്ങളെ ആകർഷിക്കാൻ താലന്തുള്ള ശുശ്രൂഷകനെ കൂടുതൽ ശമ്പളം കൊടുത്ത് നിയമിച്ചു. അവന്റെ പ്രസംഗങ്ങളിൽ പൊതുവെ കാണപ്പെടുന്ന പാപങ്ങളെക്കുറിച്ച് പരാമർശിക്കാതെ കർണരസമാകുമാറ് പ്രസംഗിക്കണമായിരുന്നു. അങ്ങനെ പരിഷ്കൃത പാപികൾ സഭാരേഖകളിൽ കയറുകയും അവരുടെ പാപങ്ങൾ ദൈവിക ആവരണത്താൽ എന്ന ഭാവേന മൂടുകയും ചെയ്തു. ക്രിസ്ത്യാനികളെന്ന് അഭിമാനിക്കുന്നവരുടെ ലോകത്തോടുള്ള മനോഭാവത്തെക്കുറിച്ച് മുൻനിരയിൽ നിന്ന ഒരു മതേതര മാസികയിൽ പ്രസ്താവിച്ചിരിക്കുന്നു. സഭ നിർവികാരമായി ലോകത്തിന്റെ ആത്മാവിന് കീഴ്പ്പെടുകയും ആരാധനാക്രമങ്ങൾ ആധുനീകരിക്കുകയും ചെയ്തു. മതം ആകർഷണീയമാക്കാനുള്ള സകലതും സഭ ചെയ്യുന്നു. ന്യൂയോർക്ക് സ്വാതന്ത്ര്യം എന്ന പ്രസിദ്ധീകരണത്തിൽ ഒരു എഴുത്തുകാരൻ മെഥഡിസ്റ്റ് സഭയെക്കുറിച്ച് പ്രസ്താവിച്ചിരിക്കുന്നു, ദൈവഭക്തി ഉള്ളവരും ഇല്ലാത്തവരും തമ്മിലുള്ള വ്യത്യാസം ഇല്ലാതാക്കും പോലെ ഇരു കൂട്ടരിലും തീഷ്ണത ഉള്ളവർ സകല വ്യത്യാസവും തുടച്ചു മാറ്റുമാറ് അവരുടെ പ്രവർത്തനങ്ങളിലും ഉല്ലാസങ്ങളിലും ഒന്നുപോലെ മുൻപോട്ടു പോയി. മതത്തിന്റെ കർത്തവ്യങ്ങൾ ശരിയായി നടത്താതെ അതിന്റെ മേന്മ അന്വേഷിക്കുന്നവരുടെ എണ്ണം വളരെ വർദ്ധിച്ചു. അത് ജനസമ്മതി ഉള്ളതായിത്തീരുന്നു. ഹവാർഡ് ക്രോസ്ബി പ്രസ്താവിക്കുന്നു, ക്രിസ്തുവിന്റെ സഭ അതിന്റെ കർത്താവിന്റെ ഇഷ്ടം നിറവേറ്റാതെ കാണുന്നത് വളരെ ഉത്കണ്ഠാജനകമാണ്. പുരാതന യഹൂദന്മാർ വിഗ്രഹാരാധികളായ രാജ്യങ്ങളുമായുള്ള സംസർഗം മൂലം അവരുടെ ഹൃദയം ദൈവത്തിൽ നിന്നും അകന്നുപോയതുപോലെ ഇപ്പോൾ യേശുവിന്റെ സഭ അവിശ്വാസികളുമായുള്ള അവിഹിത ബന്ധത്തിൽ അതിന്റെ യഥാർത്ഥ ജീവിതത്തിന്റെ ദിവ്യരീതികൾ ഉപേക്ഷിക്കുകയും പലപ്പോഴും ശരിയെന്ന് തോന്നുന്ന ഹാനികരമായ ക്രിസ്തുവില്ലാത്ത സമൂഹത്തിന്റെ സ്വഭാവത്തിന് കീഴ്പ്പെടുകയും കൃപയുടെ വളർച്ചയ്ക്കെതിരായിട്ടുള്ളതും ദൈവത്തിന്റെ വെളിപ്പാടുകൾക്ക് അന്യവുമായ തീരുമാനമെടുക്കുകയും ചെയ്യുന്നു. ലോകത്തിന്റെയും ഉല്ലാസ അന്വേഷണത്തിന്റെയും വേലിയേറ്റത്തിൽ ക്രിസ്തുവിന് വേണ്ടിയുള്ള സ്വയത്യാഗവും സ്വയസമർപ്പണവും മിക്കവാറും മുഴുവനായി നഷ്ടപ്പെട്ടു. ഇന്ന് സഭയിൽ സജീവമായി പ്രവർത്തിക്കുന്ന സ്ത്രീ പുരുഷന്മാരിൽ ചിലർ കുട്ടികളായിരുന്നപ്പോൾ ക്രിസ്തുവിന് വേണ്ടി ത്യാഗം ചെയ്യുവാനും എന്തെങ്കിലും കൊടുക്കുവാനും ചെയ്യുവാനും പരിശീലിക്കപ്പെട്ടിരുന്നു. എന്നാൽ ഇപ്പോൾ പണം ആവശ്യമുണ്ടെങ്കിൽ ആരോടും ചോദിക്കരുത്. ഒരു മേളയോ മൗന നാടകമോ പരിഹാസ അനുകരണമോ പൗരാണിക രീതിയിലുള്ള അത്താഴമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഭക്ഷിക്കാനുണ്ടായിരിക്കാം, ജനങ്ങൾക്ക് സന്തോഷപ്രദമായ എന്തെങ്കിലും. വിസ്കൺസിനിലെ ഗവർണർ വാഷ്ബൺ 1873 ജനുവരി 9 തന്റെ വാർഷിക ദൂതിൽ പ്രസ്താവിച്ചു, ചൂതാട്ടക്കാരെ ഉണ്ടാക്കുന്ന സ്കൂളുകളെ സംബന്ധിച്ച് ചില നിയമനിർമ്മാണം ആവശ്യമെന്ന് തോന്നുന്നു. അതെല്ലായിടത്തുമുണ്ട്. സഭയിൽ തന്നെയും മനഃപൂർവ്വമല്ലെങ്കിലും ചിലപ്പോൾ സാത്താന്റെ പ്രവർത്തനങ്ങൾ കാണപ്പെടുന്നു. സമ്മാന സംഗീത കച്ചേരി, സമ്മാന പദ്ധതികൾ, ചിലപ്പോൾ വലിയ പ്രാധാന്യം അർഹിക്കാത്ത കാര്യങ്ങൾക്കായി, ചിലപ്പോൾ മതപരമായതോ അഥവാ കാരുണ്യ പ്രവർത്തനങ്ങൾക്കായിട്ടോ ഉള്ള ലോട്ടറികൾ, സമ്മാന പൊതികൾ മുതലായി മൂല്യമില്ലാതെ പണം നേടുന്ന എല്ലാ മാർഗങ്ങളും ഉണ്ടായിരിക്കുന്നതാണ്. അധ്വാനമില്ലാതെയുള്ള പണസമ്പാദനം പ്രത്യേകിച്ച് ചെറുപ്പക്കാർക്ക് ഇത്രയും ധർമ്മലോപമോ ലഹരിയോ ഉള്ള മറ്റൊന്നുമില്ല. അഭിമാനമുള്ളവർ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഇടപെടുന്നത് പണം നല്ല കാര്യത്തിനാണല്ലോ പോകുന്നതെന്നുള്ള മനസാക്ഷിയെ ശാന്തമാക്കിക്കൊണ്ടാണ്. സംസ്ഥാനത്തിലെ ചെറുപ്പക്കാർ വിനോദങ്ങളിൽ ഉത്തേജിതരായി അപകടത്തിലാകുന്നത് അസാധാരണമല്ല. ലോകത്തിന്റെ ആത്മാവ് ക്രിസ്തീയ ലോകത്തെ മുഴുവനും ആക്രമിച്ചിരിക്കുകയാണ്. ഇംഗ്ലണ്ടിൽ നിലവിലിരിക്കുന്ന ആത്മീയ അധപതനത്തെക്കുറിച്ച് ഒരു ഇരുണ്ട ചിത്രം തന്റെ ലണ്ടനിലെ പ്രസംഗത്തിൽ റോബർട്ട് ആറ്റ്കിൻസ് കാട്ടുകയുണ്ടായി. നീതിമാന്മാർ ഭൂമിയിൽ നിന്ന് കുറയുന്നു, അതാരും ഗ്രഹിക്കുന്നില്ല. ഇന്നത്തെ സഭകളിലെ ഉപദേഷ്ടാക്കളെല്ലാം ലോകസ്നേഹികളും മനുഷ്യരിൽ നിന്നുള്ള അഭിനന്ദനവും സന്തോഷവും കാംക്ഷിക്കുന്നവരാണ്. അവർ ക്രിസ്തുവിനോടുകൂടി കഷ്ടം സഹിക്കുവാൻ വിളിക്കപ്പെട്ടവരാണ്, എന്നാൽ അധിക്ഷേപങ്ങൾ സഹിക്കുവാൻ മനസ്സില്ലാത്തവരാണ്. വിശ്വാസത്യാഗം, വിശ്വാസത്യാഗം, വിശ്വാസത്യാഗം എന്ന് ഓരോ പള്ളിയുടെ മുമ്പിൽ മുദ്രണം ചെയ്തിരിക്കുന്നു. അവർക്കതറിയാമോ? അവർ അങ്ങനെ ചിന്തിക്കുന്നുവോ? അവിടെ പ്രത്യാശ ഉണ്ടായിരിക്കാം. കഷ്ടം അട്ടഹസിക്കുന്നു, ഞങ്ങൾക്കൊന്നിനും കുറവില്ല, ധനം വർദ്ധിച്ച് സമ്പന്നരായിരിക്കുന്നു. ബാബിലോണിനെതിരായിട്ടുള്ള വലിയ പാപം അവൾ തന്റെ ദുർനടപ്പിന്റെ ക്രോധമദ്യം സകല ജാതികളെയും കുടിപ്പിച്ചു എന്നുള്ളതാണ്. അവൾ ലോകത്തിന് നൽകുന്ന മദ്യലഹരി പ്രതിനിധീകരിക്കുന്നത് ഭൂമിയിലെ ഉന്നതന്മാരുമായുള്ള അവിഹിത ബന്ധത്തിൽ നിന്ന് ലഭിച്ച തെറ്റായ ഉപദേശങ്ങളെയാണ്. ലോകവുമായുള്ള ബന്ധം അവളുടെ വിശ്വാസത്തെ ദുഷിപ്പിച്ചു. തന്മൂലം അവൾ ദുഷിപ്പിക്കുന്ന പ്രേരണ തിരുവചന പ്രസ്താവനയ്ക്കെതിരായിട്ടുള്ള ഉപദേശങ്ങളിലൂടെ ലോകത്തിന് നൽകി. റോം ജനങ്ങൾക്ക് ബൈബിൾ നിരോധിക്കുകയും അതിൻ്റെ സ്ഥാനത്ത് അവളുടെ ഉപദേശം സ്വീകരിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തു. ദൈവവചനം ജനങ്ങൾക്ക് വീണ്ടും നൽകുക എന്നുള്ളത് നവീകരണത്തിൻ്റെ വേലയായിരുന്നു. എന്നാൽ ഇക്കാലത്തെ സഭകൾ മനുഷ്യരുടെ വിശ്വാസം തിരുവചനത്തിലല്ല സഭയുടെ ഉപദേശത്തിൽ അടിസ്ഥാനമുള്ളതായിരിക്കണം എന്ന് പഠിപ്പിക്കുന്നില്ലേ? ചാൾസ് ബീച്ചർ നവീകരണ സഭകളോട് പറഞ്ഞു, അവർ തങ്ങളുടെ സഭാവിശ്വാസത്തിനെതിരായി ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ വിശുദ്ധന്മാരോടും രക്തസാക്ഷികളോടുമുള്ള ഭയഭക്തി പ്രോത്സാഹിപ്പിച്ചിരുന്ന വിശുദ്ധ പിതാക്കന്മാർ ആ വിശ്വാസത്തിനെതിരായി പറയുന്ന വാക്കുകളിൽ ക്ഷിപ്രകോപികളാകുന്നതുപോലെ പ്രതികരിച്ച് പിന്മാറുന്നു. നവീകരണ സുവിശേഷ സഭകൾ ബൈബിൾ കൂടാതെ മറ്റു ഗ്രന്ഥം കൂടെ സ്വീകരിക്കാതെ ആർക്കും ഒരു പ്രസംഗകനാകാൻ സാധിക്കാതെ അവരുടെ കരങ്ങളെ ബന്ധിച്ചിരുന്നു. റോമാസഭ ബൈബിൾ നിരോധിച്ചതുപോലെ മറ്റു സഭകളും ആരും ഗ്രഹിക്കാത്തതുപോലെ ബൈബിളിനെതിരായി പ്രവർത്തിപ്പാൻ തുടങ്ങി. വിശ്വസ്തരായ അധ്യാപകർ തിരുവചനം വിശദീകരിച്ചപ്പോൾ തിരുവചനം അറിയാവുന്നവരെന്ന് അഭിമാനിക്കുന്ന പണ്ഡിതന്മാരും ശുശ്രൂഷകന്മാരും ശരിയായ ഉപദേശത്തെ വേദവിപരീതമായി തള്ളി സത്യാന്വേഷണത്തിൽ നിന്ന് പിന്മാറി. ബാബിലോണും ദുരുപദേശത്തിന് അടിമപ്പെട്ടു പോയിരുന്നുവെങ്കിൽ നിഷ്കർഷവും തുളച്ചു കയറുന്നതുമായ ദൈവവചനത്താൽ ജനലക്ഷങ്ങൾ കുറ്റബോധം വന്ന് മനം തിരിയുമായിരുന്നു. എന്താണ് സത്യമെന്ന് തിരിച്ചറിയാൻ കഴിയാത്ത രീതിയിൽ മതവിശ്വാസം തമ്മിൽ ചേർച്ചയില്ലാത്തതും ആശയക്കുഴപ്പമുള്ളതുമായി തീർന്നു. പശ്ചാത്താപരഹിതമായ ലോകത്തിൻ്റെ പാപം സഭയുടെ കവാടത്തിൽ തന്നെയാണ്. വെളിപ്പാട് 14 രണ്ടാം ദൂതിൻ്റെ ദൂത് 1844 വേനൽക്കാലത്ത് ആദ്യമായി പ്രസംഗിക്കപ്പെട്ടു. അത് അമേരിക്കൻ ഐക്യനാടുകളിലെ സഭകൾക്ക് വളരെ യോജിച്ചതായിരുന്നു. എന്നാൽ ന്യായവിധിയുടെ മുന്നറിയിപ്പിൻ ദൂത് വ്യാപകമായി ഘോഷിക്കപ്പെട്ടുവെങ്കിലും പൊതുവെ തിരസ്കരിക്കപ്പെടുകയും സഭയുടെ വീഴ്ച പെട്ടെന്നുണ്ടാകുകയും ചെയ്തു. എന്നാൽ രണ്ടാം ദൂതിൻ്റെ ദൂതിൻ്റെ പരിപൂർണ്ണ നിറവേറൽ 1844 സംഭവിച്ചില്ല. പുനരാഗമന ദൂതിൻ്റെ വെളിച്ചം നിരസിക്കുകയാൽ സഭകൾ അപ്പോൾ ഒരു ധാർമ്മിക അധപതനം അനുഭവിച്ചു. എന്നാൽ ആ വീഴ്ച പൂർണ്ണമല്ലായിരുന്നു. ആ സമയത്തേക്കുള്ള പ്രത്യേക ദൂത് അവർ തുടർച്ചയായി നിരസിക്കുകയാൽ താഴേക്ക് പതിച്ചുകൊണ്ടിരുന്നു. തൻ്റെ ദുർനടപ്പിൻ്റെ ക്രോധമദ്യം സകല ജാതികളെയും കുടിപ്പിച്ച മഹതിയാം ബാബിലോൺ വീണുപോയി എന്ന് പറവാൻ കഴിയുകയില്ല. സകല ജാതികളെയും അത് കുടിപ്പിക്കാൻ കഴിഞ്ഞില്ല. ലോകത്തിൻ്റെ ആത്മാവിനോട് അനുരഞ്ജനപ്പെടുകയും ഇക്കാലത്തേക്കുള്ള ദൂതിനോട് അനാസ്ഥ കാട്ടുകയും നവീകരണ സഭാവിശ്വാസത്തിൽ എല്ലായിടത്തും ഈ പ്രവണത കാണപ്പെടുകയും ചെയ്തു. എന്നാൽ വിശ്വാസത്യാഗത്തിൻ്റെ പൂർണ്ണതയിൽ എത്തിയില്ല. ബൈബിൾ പ്രസ്താവിക്കുന്നത് കർത്താവിൻ്റെ വരവിന് മുമ്പായി സാത്താൻ വ്യാജമായ സകല ശക്തിയോടും അടയാളങ്ങളോടും അത്ഭുതങ്ങളോടും അനീതിയുടെ സകല വഞ്ചനയോടും കൂടെ ആയിരിക്കും. അവർ രക്ഷിക്കപ്പെടുവാൻ സത്യത്തെ സ്നേഹിച്ച് കൈക്കൊള്ളായകയാൽ തന്നെ 2 തെസ്സലോനിക്കർ 2:9-11 എന്നാകുന്നു ഈ അവസ്ഥയിലെത്തുകയും സഭയും ലോകവും എല്ലായിടത്തും ഐക്യതയിലാകുകയും ചെയ്യുന്നതുവരെ ബാബിലോണിൻ്റെ വീഴ്ച പൂർണ്ണമാകുന്നില്ല. വ്യതിയാനം ക്രമേണയാണ്. വെളിപ്പാട് 14:8 പൂർണ്ണ നിറവേറൽ ഭാവിയിലാണ്. ആത്മീയ അന്ധകാരവും ദൈവത്തിൽ നിന്നുള്ള അകൽച്ചയും ബാബിലോണിന് രൂപം കൊടുക്കുന്ന ക്രിസ്തീയ സഭകളിൽ നിലനിൽക്കുന്നുണ്ടെങ്കിലും ക്രിസ്തുവിന്റെ യഥാർത്ഥ അനുയായികൾ അവരുടെ കൂട്ടായ്മയിൽ ഇപ്പോഴും കാണപ്പെടുകയും ചെയ്യുന്നു. ഈ കാലത്തേക്കുള്ള പ്രത്യേക ദൂത് അവരിൽ അനേകരും ഒരിക്കലും കേട്ടിട്ടില്ല. ഈ അവസ്ഥയിൽ അസംതൃപ്തരും വ്യക്തമായ വെളിച്ചത്തിന് ആഗ്രഹിക്കുന്നവരും കുറച്ചൊന്നുമല്ല. തങ്ങൾ ഉൾപ്പെടുന്ന സഭയിൽ ക്രിസ്തുവിന്റെ സാദൃശ്യം നോക്കുന്നത് വൃഥാവാണ്. ഈ സഭകൾ കൂടുതൽ സത്യത്തിൽ നിന്ന് അകന്നു പോകുകയും ലോകത്തോട് കൂടുതൽ യോജിക്കുകയും ചെയ്തു. ഈ രണ്ടു കൂട്ടരും തമ്മിലുള്ള വ്യത്യാസം വർദ്ധിച്ച് അവസാനം വേർപെടുകയും ചെയ്യും. ദൈവത്തെ ഏറ്റവും അധികം സ്നേഹിക്കുന്നവർ ദൈവത്തേക്കാൾ ഉല്ലാസത്തെ സ്നേഹിക്കുന്ന ദൈവഭക്തിയുടെ വേഷം ധരിച്ച് അതിൻ്റെ ശക്തിയെ ത്യജിക്കുന്നവരുമായുള്ള കൂട്ടായ്മയിൽ നിന്ന് വേർപെടുന്ന സമയം വരുന്നു. വെളിപ്പാട് 18 ചൂണ്ടിക്കാട്ടുന്നത് വെളിപ്പാട് 14:6-12 വാക്യങ്ങളിൽ ത്രിവിധ മുന്നറിയിപ്പുകളെ നിരസിക്കുന്നതിൻ്റെ ഫലമായി രണ്ടാം ദൂതൻ മുൻകൂട്ടി പറഞ്ഞിരിക്കുന്ന അവസ്ഥ പൂർണ്ണമായും സഭയിൽ ഉണ്ടായിരിക്കയാൽ ദൈവജനം ബാബിലോണിൻ്റെ കൂട്ടായ്മയിൽ നിന്ന് വിട്ടുപോരുവാൻ വിളിക്കുന്ന സമയത്തെയാണ്. ഇത് ലോകത്തിന് നൽകുവാനുള്ള അവസാനത്തെ ദൂതാണ്. അതിൻ്റെ വേല അത് ചെയ്യും. സത്യത്തെ വിശ്വസിക്കാതെ അനീതിയിൽ രസിക്കുന്നവർക്ക് ഭോഷ്കു വിശ്വസിക്കുമാറ് വ്യാജത്തിൻ്റെ വ്യാപാര ശക്തി അയക്കുന്നു. 2 തെസ്സലോനിക്കർ 2:12. അപ്പോൾ സത്യവെളിച്ചം സ്വീകരിപ്പാൻ തുറന്നിരിക്കുന്ന ദൈവമക്കളുടെ ഹൃദയങ്ങളിൽ അത് പ്രകാശിക്കുകയും ബാബിലോണിൽ ശേഷിച്ചിരിക്കുന്ന ദൈവകുഞ്ഞുങ്ങൾ എൻ്റെ ജനമായുള്ളവരെ അവളെ വിട്ടുപോരുവിൻ എന്നുള്ള വിളി സ്വീകരിക്കും. വെളിപ്പാട് 18:4.